ബ്രദർ ബെന്നി പുന്നത്തറ എഴുതുന്ന ലേഖനം വിജയം തരുന്ന ആയുധം. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ വിശ്വാസത്യാഗിയായ ജൂലിയനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഭാവിയുടെ രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ചക്രവർത്തി ഗ്രീസിലെ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും സമീപിച്ചു. പക്ഷേ തൻ്റെ ആകാംക്ഷയെ ശമിപ്പിക്കാൻ തക്ക അനുഭവങ്ങളൊന്നും ലഭ്യമായില്ല. അങ്ങനെയിരിക്കെ ഒരു മന്ത്രവാദി ജൂലിയൻ്റെ പക്കലെത്തി തൻ്റെ മാന്ത്രിക ശക്തിയെക്കുറിച്ചും ദുഷ്ടാത്മാക്കളുമായി ബന്ധപ്പെടാനുള്ള കഴിവിനെക്കുറിച്ചും അറിയിച്ചു. ജൂലിയന് സന്തോഷമായി. അയാൾ മന്ത്രവാദിയോടൊന്നിച്ച് പുറപ്പെട്ടു. രാത്രി ഒരു ക്ഷേത്രാങ്കണത്തിലെത്തിയപ്പോൾ ദുഷ്ടാരൂപികളെ വിളിച്ചു വരുത്തുന്ന മന്ത്രങ്ങളും ആഭിചാര കർമ്മങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി പൈശാചിക രൂപികൾ അവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഭയം കൊണ്ട് ജൂലിയൻ അറിയാതെ കുരിശു വരച്ചുപോയി. കുരിശു വരച്ചയുടനെ ദുഷ്ടാത്മാക്കളെല്ലാം അപ്രത്യക്ഷരായി. മന്ത്രവാദി ജൂലിയനെ ശാസിച്ചു. നസ്രായന്റെ അടയാളം വരച്ചാൽ ദുഷ്ടാത്മാക്കൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലെന്നും അതിനാൽ ഇനി അങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു. വീണ്ടും അയാൾ പൂജകൾ ചെയ്ത് ദുഷ്ടാത്മാക്കളെ വിളിച്ചു വരുത്താൻ തുടങ്ങി. എന്നാൽ ഭയം നിറഞ്ഞപ്പോൾ ജൂലിയൻ വീണ്ടും അറിയാതെ കുരിശു വരച്ചു. ദുഷ്ടാരൂപികളെല്ലാം പിന്നെയും അപ്രത്യക്ഷരായി. ഈ സംഭവത്തിൽ നിന്ന് കുരിശടയാളത്തിൻ്റെ ശക്തി മനസ്സിലാകുന്നുണ്ടല്ലോ. യഥാർത്ഥ ശത്രു നിരന്തരമായ ഒരു പോരാട്ടത്തിൻ്റെ ജീവിതമാണ് ആത്മീയ ജീവിതം. വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും വ്യവസ്ഥിതികളെയും എതിരാളികളായി കാണാൻ കഴിയുന്ന നമുക്ക് പലപ്പോഴും അവയുടെ പിന്നിലുള്ള ദുഷ്ടാരൂപികളെ തിരിച്ചറിയാൻ സാധിക്കാറില്ല. പൗലോസ്ലിഹ പറയുന്നു, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. എഫേസോസ് 6:10-13. നമ്മുടെ പോരാട്ടത്തിൽ പക്ഷേ നാം കുരിശെന്ന ആയുധം ഉപയോഗിക്കാറില്ല. പലർക്കും പിശാചുണ്ടെന്ന ബോധ്യമില്ല എന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം. 1 യോഹന്നാൻ 3:8 ഇങ്ങനെ പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ചിലർക്ക് പിശാചുണ്ടെന്നറിയാം, പക്ഷേ നിത്യജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യമുണ്ടെന്ന ബോധ്യമില്ല. വേറെ ചിലർക്കാകട്ടെ തങ്ങൾ യുദ്ധമുഖത്താണെന്ന ബോധ്യമില്ല. അതിനാൽ ആയുധമുണ്ടെങ്കിലും അതിൻ്റെ ശക്തി അറിയാമെങ്കിലും ഉപയോഗിക്കാറില്ല. ആരാണ് സാത്താൻ? ഡയബോളോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് പിശാച് എന്നർത്ഥമുള്ള ഡെവിൾ. മാർഗതടസ്സമുണ്ടാക്കുക എന്നാണ് ഈ മൂലപദത്തിൻ്റെ ശരിയായ അർത്ഥം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ തടസ്സം നിൽക്കുന്നവൻ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കുന്നവൻ. യേശു പറഞ്ഞു, അവൻ ആദ്യം മുതൽ കൊലപാതകിയാണ്, നുണയനും നുണയുടെ പിതാവുമാണ്. യോഹന്നാൻ 8:44. ദൈവപുത്രൻ്റെ ജീവനെടുത്താൽ താൻ എന്നേക്കുമായി വിജയിക്കുമെന്ന് സാത്താൻ കരുതി. എന്നാൽ പാപമില്ലാത്തവനായ ക്രിസ്തുവിൻ്റെ മേൽ തനിക്ക് അവകാശമില്ല എന്ന സത്യം പിശാചു മറന്നു. യേശുവിൻ്റെ കുരിശുമരണം വഴി തൻ്റെ കീഴിലുള്ള പാപികളായ മനുഷ്യരുടെ കടം വീട്ടപ്പെടുമെന്നും താൻ പരാജിതനായി തീരുമെന്നും അറിയാതിരുന്നതിനാലാണ് സാത്താൻ യഹൂദ അധികാരികളെയും റോമൻ പടയാളികളെയും കൂടുതൽ പ്രകോപിപ്പിച്ച് യേശുവിൻ്റെ അതിദാരുണമായ മരണത്തിന് പശ്ചാത്തലമൊരുക്കിയത്. അങ്ങനെ 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കുരിശ് സാത്താൻ്റെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. അന്നു മുതൽ കുരിശും ക്രൂശിതരൂപവും അവനെ തളർത്തിക്കളയുകയാണ്. ക്രൂശിൽ യേശു സാത്താനെ കീഴടക്കുകയും അവൻ്റെ പരാജയത്തെ വിളംബരം ചെയ്യുകയും ചെയ്തു. അതിനാൽ കുരിശ് വിശ്വാസികളുടെ അടയാളവും പിശാചുക്കളുടെ ഭീതി കാരണവുമാണ്. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ സഭാപിതാക്കന്മാരും ആദിമ ക്രൈസ്തവരും കണ്ടെത്തിയ കുരിശിൻ്റെ ശക്തിയെ നാം എത്രയോ നിസ്സാരമായിട്ടാണ് കാണുക. യൂറോപ്പിലെയും അമേരിക്കയിലെയും കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ലാസ് മുറികളിൽ നിന്നും ക്രൂശിത രൂപങ്ങൾ നീക്കം ചെയ്യാൻ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നുവരികയാണ്. സെമിത്തേരിയുടെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശിത രൂപങ്ങൾ മറ്റു മതസ്ഥർക്ക് അസ്വസ്ഥതയുണ്ടാക്കുമെന്നാരോപിച്ച് നീക്കം ചെയ്യാൻ കേസുകൾ കൊടുക്കുന്നതും നാം വായിച്ചറിയുന്നു. ചില രാജ്യങ്ങളിൽ ക്രൂശിത രൂപം പരസ്യമായി സ്ഥാപിക്കാനുള്ള അനുവാദവും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് മറ്റു മതങ്ങളുടെയോ പ്രസ്ഥാനങ്ങളുടെയോ ചിഹ്നങ്ങളോട് തോന്നാത്ത അസഹിഷ്ണുത കുരിശിനോട് മാത്രം തോന്നുന്നു? സാത്താന്റെ പരാജയ ചിഹ്നവും ക്രിസ്തുവിന്റെ വിജയചിഹ്നവുമായ കുരിശിനെ സാത്താൻ ഭയപ്പെടുന്നു എന്നതാണ് കാരണം. കുരിശിനെ മറയ്ക്കാനുള്ള സാത്താന്യ പ്രേരണ കുരിശു വിരോധികളിൽ ഉണ്ടായിരിക്കുമെന്നതിൽ സംശയമില്ല. ഭവനങ്ങളുടെ വെഞ്ചരിപ്പ്. സഭയിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് വെഞ്ചരിപ്പ്. വെഞ്ചരിപ്പിലൂടെ ഭവനങ്ങളും സ്ഥലങ്ങളും വസ്തുക്കളും വിശുദ്ധീകരിക്കപ്പെടുകയും ദൈവീക സാന്നിധ്യവും ശക്തിയും കൊണ്ട് നിറയപ്പെടുകയും ചെയ്യും. ഭവനങ്ങൾ വെഞ്ചരിക്കുമ്പോൾ രോഗപീഠകൾ വിട്ടുപോകുന്നതും കലഹത്തിന്റെ അരൂപി അപ്രത്യക്ഷമാകുന്നതും അനേകരുടെ ജീവിതാനുഭവമാണ്. കൃഷിനാശം, ബിസിനസ്സിലെ തകർച്ചകൾ ഇവയൊക്കെ പൗരോഹിത്യത്തിന്റെ അധികാരശക്തിയാൽ വെഞ്ചരിപ്പിലൂടെ മാറിപ്പോകുന്നുണ്ട്. പലപ്പോഴും വീട് വെഞ്ചരിപ്പ് വെറുമൊരു ചടങ്ങായിട്ടാണ് അറിവില്ലാത്ത വിശ്വാസികൾ കാണുന്നത്. കുരിശെന്ന കോട്ട. എൻ്റെ സുഹൃത്തായൊരു വൈദികന്റെ അനുഭവമാണിത്. പലപ്പോഴേ ആത്മഹത്യ ശ്രമിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഭവനം അദ്ദേഹം സന്ദർശിക്കാനിടയായി. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അവൾ പറഞ്ഞതിങ്ങനെയാണ്: രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു പുരുഷ ശബ്ദം അവളെ പേര് ചൊല്ലി വിളിക്കുന്നതായി അനുഭവപ്പെടുന്നു. വാ, നമുക്കൊരുമിച്ചു പോയി ആത്മഹത്യ ചെയ്യാം എന്ന ശബ്ദം നിരന്തരം ചെവിയിൽ മുഴങ്ങും. അപ്പോൾ അതിനെ എതിരിടാൻ കഴിയാതെ അവൾ യാന്ത്രികമായി ആത്മഹത്യയ്ക്ക് ശ്രമിക്കും. അച്ഛൻ അവളുടെ മേൽ വിശുദ്ധ ജലം തളിച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്രകുത്തി പ്രാർത്ഥിച്ചു. പോരാൻ നേരം ഭവനത്തിന്റെ പ്രധാന വാതിലിൽ കുരിശടയാളം വരച്ച് മുദ്രകുത്തി തിന്മയുടെ ശക്തികളെ നിരോധിക്കാനായി നിശബ്ദമായി പ്രാർത്ഥിച്ചു. അത് ആ പെൺകുട്ടി കാണുകയോ അറിയുകയോ ചെയ്തിരുന്നില്ല. ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം ആ വൈദികൻ വീണ്ടും ആ ഭവനത്തിലെത്തി. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഇപ്പോൾ എനിക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. ബെഡ്റൂമിൽ യാതൊരു അസ്വസ്ഥതയുമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ വീടിൻ്റെ പുറത്തുനിന്നും ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ഇന്നാൾ വന്ന അച്ഛൻ വീടിൻ്റെ വാതിലിൽ കുരിശു വരച്ചു പോയതുകൊണ്ട് എനിക്ക് അകത്തേക്ക് വരാൻ കഴിയുന്നില്ല. നീ പുറത്തേക്ക് വാ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം കേട്ടു. നോക്കുക, ഒരു വൈദികന്റെ കരങ്ങൾ കൊണ്ട് വാതിലിൻ്റെ കട്ടളക്കാലുകളിൽ പതിപ്പിച്ച കുരിശടയാളത്തിൻ്റെ ശക്തി. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ വെഞ്ചരിപ്പുകൾ പലപ്പോഴും ഫലദായകമാകുന്നില്ല? ഒന്നാമത്തെ കാരണം വിശ്വാസത്തിൻ്റെ കുറവാണ്. രണ്ടാമത്തെ പ്രശ്നം ശരിയായ ഒരുക്കം കൂടാതെയുള്ള വെഞ്ചരിപ്പാണ്. വെഞ്ചരിപ്പിൻ്റെ ഒരു തലം വിശുദ്ധീകരണമാണ്. വീട്ടിലെ മുറികളൊക്കെ വെഞ്ചരിച്ചാലും വീട്ടിൽ താമസിക്കുന്നവരുടെ ഹൃദയം വെഞ്ചരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തു പ്രയോജനം? വീടും സ്ഥാപനങ്ങളും വെഞ്ചരിക്കുമ്പോൾ അതിനു മുമ്പായി കുടുംബങ്ങളും സ്ഥാപനത്തിലെ അംഗങ്ങളും അനുദപിച്ച് പാപങ്ങൾ ഉപേക്ഷിക്കണം. അനുരഞ്ജനമില്ലാതെയും പാപങ്ങൾ ഉപേക്ഷിക്കാതെയും വെഞ്ചരിപ്പ് നടത്തുമ്പോൾ അതിൻ്റെ ഫലദായകത്വം അപൂർണമാകും. വെഞ്ചരിപ്പ് വഴി വിശുദ്ധീകരണം മാത്രമല്ല, വിശുദ്ധീകരിക്കപ്പെട്ടവ ക്രിസ്തുവിനായി സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തമായവയിൽ മാത്രമാണ് നാം നമ്മുടെ മുദ്ര അല്ലെങ്കിൽ അടയാളം പതിപ്പിക്കാറുള്ളത്. അതിനാൽ വെഞ്ചരിപ്പ് വഴി പൗത്രീകരിക്കപ്പെടുകയും കുരിശടയാളത്താൽ മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നവ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കപ്പെടണം. വെഞ്ചരിച്ച കെട്ടിടങ്ങളും വസ്തുക്കളും സ്ഥലവും ദൈവമഹത്വത്തിനായി ദൈവത്തിൻ്റേതുപോലെ ഉപയോഗിക്കപ്പെടുന്നില്ലെങ്കിൽ വെഞ്ചരിപ്പിൻ്റെ ശക്തി അവിടെ വെളിപ്പെടണമെന്നില്ല. പ്രാർത്ഥന. രക്ഷയുടെ അടയാളമായ വിശുദ്ധ കുരിശേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ നാടിനെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പൈശാചിക ബന്ധനത്തിൽ നിന്നും അതിൻ്റെ ശക്തിയിൽ നിന്നും മോചനം തരണമേ. ജോലിയിലും അധ്വാനത്തിലും കഴിയുന്ന എല്ലാവർക്കും വിജയം കൊടുക്കണമേ. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, ദുർമരണങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, രോഗങ്ങൾ, ഇടിമിന്നൽ ഇവയിൽ നിന്നും സംരക്ഷണം തരണമേ. വിശുദ്ധ കുരിശിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമേ. കുരിശാണ് രക്ഷ, കുരിശിലാണ് വിജയം, കുരിശിലാണ് മഹത്വം. മൂന്ന് പ്രാവശ്യം. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിമേ, ഒരു ത്രിത്വസ്തുതി.